നിരാശ സൌഖ്യമാക്കുവാൻ വളരെയേറെ പ്രയാസമുള്ളൊരു അസുഖം തന്നെയാണ്. അതിനെ തടഞ്ഞു നിർത്തുവാൻ കഴിവുള്ളവരും കുറവാണ്. നാം പ്രത്യേകം വിളിച്ചു വരുത്തിയില്ല എങ്കിലും നിരാശ തനിയെ കയറി വരും.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ഇടിഞ്ഞും പൊളിഞ്ഞും കിടന്ന മതില് പണിയുവാൻ വന്ന നെഹെമ്യാവ് വലിയ എതിർപ്പിനെ നേരിടുന്നു. ആദ്യം കൊള്ളിവാക്കുകളായിരുന്നു, പിന്നെ പരിഹാസം. അത് എതിർപ്പിലേക്കും വിമർശനത്തിലേക്കും ഒടുവിൽ വാക്കുതർക്കത്തിലേക്കും നയിച്ചു. എതിർപ്പ് വളരെയധികമായിരുന്നു. തന്മൂലം നിരാശ നെഹെമ്യാവിനെ പിടിച്ചു. അത് ആർക്കാണെങ്കിലും ഉണ്ടാകാമല്ലോ. നെഹെമ്യാവ് എത്ര കഠിനമായി പരിശ്രമിച്ചിട്ടും പ്രശ്നം പരിഹരിക്കുവാൻ അവൻ അശക്തനായിരുന്നു. അവ കൂടുതൽ വഷളാകുക മാത്രമാണ് ചെയ്തത്. അവ ഇരട്ടിക്കുകയും വർദ്ധിക്കുകയും ചെയ്തു. നിരാശ സൌഖ്യമാക്കുവാൻ വളരെയേറെ പ്രയാസമുള്ളൊരു അസുഖം തന്നെയാണ്. അതിനെ തടഞ്ഞു നിർത്തുവാൻ കഴിവുള്ളവരും കുറവാണ്. നാം പ്രത്യേകം വിളിച്ചു വരുത്തിയില്ല എങ്കിലും നിരാശ തനിയെ കയറി വരും. വളരെ ചെറിയ കാര്യത്തിൽ പോലും നാം നിരാശപ്പെടും. ഈ അസുഖത്തിന്റെ കാരണങ്ങളോ ചികിത്സയോ ചിന്തിക്കുന്നതിനു മുൻപ് നാം നെഹെമ്യാവിന്റെ പ്രശ്നത്തിന്റെ ഉറവിടം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതെ, അത് യഹൂദജനങ്ങളായിരുന്നു. നാം 4-ാം അധ്യായമാണല്ലോ കഴിഞ്ഞ ദിവസം പഠിച്ചു കഴിഞ്ഞത്. ഇനിയും നാം കാണുവാൻ പോകുന്നത് 5-ാം അധ്യായമാകുന്നു. നാം കാണുന്നത് ഉള്ളിൽ നിന്നുള്ള എതിർപ്പാണ് 5-ാം അധ്യായത്തിൽ. ഇവിടെയാണ് ശത്രു അവന്റെ ഏറ്റവും വലിയ തന്ത്രം ഉപയോഗിക്കാറുള്ളത്. സഭാചരിത്രത്തിൽ നിന്നും ഒരു കാര്യം നാം കാണുന്നത്, എപ്പോഴൊക്കെ രൂക്ഷമായ പീഡനം അഴിച്ചുവിട്ട് സഭയെ നശിപ്പിക്കുവാൻ സാത്താന് കഴിയാതെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ അവൻ സഭയിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതിനോടകം യഹൂദന്മാരുടെ ഇടയിൽ ശത്രു നിരാശയുടെ വിത്ത് വിതറിക്കഴിഞ്ഞു. ഇപ്പോൾ അവൻ ഒരു പടി മുൻപോട്ട് പോയി ഉള്ളിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നു. ഇതുവരെ ഒരുമിച്ച് നിന്ന ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നു. 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ജനവും അവരുടെ ഭാര്യമാരും യഹൂദന്മാരായ തങ്ങളുടെ സഹോദരന്മാരുടെ നേരെ വലിയ നിലവിളി കൂട്ടി. ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരുമായി പലരാകൊണ്ട് ഞങ്ങളുടെ ഉപജീവനത്തിന് ധാന്യം വേണ്ടിയിരിക്കുന്നു എന്ന് ചിലരും ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും വീടുകളും പണയം എഴുതി ഈ ദുർഭിക്ഷകാലത്ത് ധാന്യം വാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്ന് ചിലരും രാജഭോഗം കൊടുക്കേണ്ടതിന് ഞങ്ങൾ നിലങ്ങളിന്മേലും മുന്തിരിത്തോട്ടങ്ങളിന്മേലും പണം കടം മേടിച്ചിരിക്കുന്നു. ഇവിടെ മനുഷ്യന്റെ സ്വഭാവത്തിന് വാസ്തവത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല. അത്യാധുനിക യുഗത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നതെന്ന് പറഞ്ഞാലും പ്രശ്നങ്ങൾ നെഹെമ്യാവിന്റെ കാലത്തുണ്ടായിരുന്നത് തന്നെ ആകുന്നു. നമ്മുടെ ഇന്നത്തെ സാങ്കേതിക വിദ്യകൾ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുക മാത്രമാണ് എന്നുപോലും ചിന്തിക്കുവാൻ നിർബന്ധിതരാകുന്നില്ലേ? യഹൂദന്മാർ മതില് പണിയുന്നതിൽ വളരെയേറെ ധൃതിയിലായിരുന്നതിനാൽ തങ്ങളുടെ സ്വന്തം തൊഴിലുകൾ തുടരുവാൻ അവസരമുണ്ടായില്ല. അവർക്ക് ധാന്യം വാങ്ങേണ്ടതായി വന്നു. തങ്ങളുടെ കുടുംബത്തിന് ഭക്ഷണം വാങ്ങേണ്ടതായി വന്നതിനാൽ സ്വത്തും പണയം വയ്ക്കേണ്ടി വന്നു. വേറെ ചിലർ നികുതി കൊടുക്കുവാനായി സ്വത്ത് പണയം വെച്ചു. ആ കാലത്ത് നികുതികൾ വളരെ കൂടുതലായിരുന്നു. അവർ തങ്ങളുടെ നികുതികൾ വളരെ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വന്നു. അവർ തങ്ങളുടെ സ്വന്തം സഹോദരന്മാരോട് പണം കടം വാങ്ങിയിരുന്നു. 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഇപ്പോഴോ ഞങ്ങളുടെ ദേഹം ഞങ്ങളുടെ സഹോദരന്മാരുടെ ദേഹത്തെപ്പോലെയും ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെപ്പോലെയും ആകുന്നുവെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദാസ്യത്തിന് കൊടുക്കേണ്ടി വരുന്നു. ഞങ്ങളുടെ പുത്രിമാരിൽ ചിലർ അടിമപ്പെട്ടു പോയിരിക്കുന്നു. ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല. ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അന്യാധീനമായിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞു. കുറെ നാളുകളായി ഈ പ്രശ്നം വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നെഹെമ്യാവ് ഈ സമയം വരെ ഇതേക്കുറിച്ച് അറിഞ്ഞില്ല. ഈ ജനത്തിന് യെരുശലേമിന്റെ മതിൽ പണിയണമായിരുന്നു. അതുകൊണ്ട് അവർ തങ്ങളുടെ സ്വത്ത് സഹോദരന്മാർക്ക് പണയം വെച്ചു. പണയത്തിന്മേൽ കടം കൊടുക്കുന്ന ആളുകളും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. സഹോദരന്മാർ തമ്മിൽ സ്നേഹവും ഒരുമയും ഉണ്ടായിരുന്ന അത്രയും സമയം ശത്രുവിന് അവരോട് ഒന്നും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവരുടെ ഇടയിൽ ഭിന്നത കാണുന്നു. ഈ പ്രശ്നം ആദിമസഭയിലും വന്നതായി നാം കാണുന്നു. അനന്യാസും സഫീറയും തങ്ങളുടെ സഹോദരന്മാരെ വഞ്ചിക്കുവാൻ പരിപാടിയിട്ടു. എന്നാൽ ഉടനടിയുള്ള മരണത്താൽ ദൈവം അവരെ ശിക്ഷിച്ചു എന്ന് നാം കാണുന്നു. അവരുടെ വഞ്ചന പണസംബന്ധമായ കാര്യത്തിൽ ആയിരുന്നു. എന്തുകൊണ്ടാണ് പണം ഇത്ര വലിയ പരീക്ഷയായിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ അതാണ് വാസ്തവം. ഇന്ന് അനേകം സഭകളിലും സംഘടനകളിലും പണത്തിന്റെ കണക്ക് ശരിയായ വിധത്തിൽ കാണിക്കാറില്ല. എങ്ങനെങ്കിലും തിരിച്ചും മറിച്ചും എഴുതും. ഔദ്യോഗികമായി സമർപ്പിക്കേണ്ട കണക്കുകളിൽ എന്തെല്ലാം മറിപ്പാണ് കാണിക്കാറുള്ളത്. ഈ പറഞ്ഞ മാർഗത്തിലൂടെയാണ് പിശാച് സഭകളിൽ പ്രവേശിക്കുന്നത്. അതെ, പണത്തിലൂടെ. പണം നല്ല ഒരു ദാസനാണ്, എന്നാൽ അതൊരിക്കലും നല്ല ഒരു യജമാനനല്ല. ഇന്ന് അനേകരും പണമെന്ന യജമാനന്റെ കീഴിലാണ്. അവരുടെ ഓരോ ചലനങ്ങളും തങ്ങളുടെ യജമാനൻ പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് ഏത് കള്ളം പറയുവാനും വഞ്ചന കാണിക്കുവാനും ഒരു മടിയുമില്ല. ഫിലിപ്പി ലേഖനം 1:27 28 വാക്യങ്ങളിൽ തിരുവചനം നമുക്ക് ചില ഗുണദോഷങ്ങൾ തരുന്നു. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏകമനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. പൌലോസ് പറയുന്നത്, നിങ്ങളുടെ ഒരുമ ഉള്ളിൽ നിന്നുമാകട്ടെ, നിങ്ങളുടെ ഇടപെടലുകൾ സത്യസന്ധമായിരിക്കട്ടെ, ഒരു സഹോദരനെ ഇടിച്ചു താഴ്ത്തി കാണിക്കുന്നതിനായി തെറ്റായ റിപ്പോർട്ടുകൾ നൽകരുത്. സത്യം പറയുക. വ്യക്തമായി അറിയാൻ പാടില്ലാത്തത് പറയാതിരിക്കുക. നിങ്ങൾ സത്യം പറയുമ്പോൾ അത് ഒരുമയുണ്ടാക്കും. ഈ വിഷയത്തെക്കുറിച്ച് യാക്കോബിനും പറയുവാനുണ്ട്. 3:16 ഈർഷ്യയും ശാഠ്യവും ഉള്ളയിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. അനന്യാസിന്റെയും സഫീരയുടെയും കാര്യത്തിൽ അതത്രേ സംഭവിച്ചത്. അവർ തങ്ങളുടെ ഇടപാടിനെക്കുറിച്ച് സഭയോട് കള്ളം പറഞ്ഞു. അത് ആകെ ചിന്താക്കുഴപ്പമുണ്ടാക്കി. നെഹെമ്യാവിന്റെ കാലത്ത് ചില യഹൂദന്മാർ പണം കടം മേടിച്ചു. അവർക്ക് ആ പണം തിരിച്ചു നൽകുവാൻ കഴിയാതെ വന്നപ്പോൾ തങ്ങളുടെ മക്കളെ അടിമകളാക്കി വിൽക്കേണ്ടി വന്നു. ഇതൊരു ചെറിയ കാലയളവിലേക്ക് മാത്രമായിരുന്നു. എന്നാൽ ചില കാര്യത്തിൽ അവരുടെ ജീവിതങ്ങളെ നശിപ്പിക്കുവാൻ അതിടയാക്കി. പണം കടം വാങ്ങിയവരോട് പലിശ വാങ്ങി. ഒരു യഹൂദൻ മറ്റൊരു യഹൂദനോട് പലിശ വാങ്ങുന്നത് അനുവദിച്ചിരുന്നില്ല. ഈ സാഹചര്യം ഓർക്കണം. ഒരു പാവപ്പെട്ടവൻ അത്യാവശ്യത്തിന് മറ്റൊരുവനിൽ നിന്നും വാങ്ങുന്ന പണത്തിനാണ് പലിശ വാങ്ങരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നെഹെമ്യാവ് ശാന്തമായിരുന്നു. ഇത്രയും നേരം തന്റെ ജനത്തോടൊപ്പം ക്ഷമയോടെ പോകുവാൻ അവന് കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ നെഹെമ്യാവ് ആകെ കോപിച്ചതായി നാം വായിക്കുന്നു. 6 നാം കാണുന്നത്, അവരുടെ നിലവിളിയും ഈ വാക്കുകളും കേട്ടപ്പോൾ എനിക്ക് അതികോപം വന്നു. നെഹെമ്യാവ് ഒരൽപ്പം ദേഷ്യപ്പെട്ടു എന്നല്ല, അവൻ വളരെയേറെ കോപിച്ചു. ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് ദൈവവചനം അവഗണിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്തു. കോപിക്കുവാൻ ഒരു നല്ല കാരണം തന്നെയാകുന്നു അത്. നീതിപൂർവമായ ധാർമ്മിക രോഷം അസ്ഥാനത്തല്ല. ദൈവത്തിന്റെ അതിമനോഹരമായ ശൈലി ലംഘിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥത അനുഭവപ്പെടുന്നില്ല എങ്കിൽ നമുക്കേതോ കാര്യമായ തകരാറുണ്ട്. ഒരാൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ലംഘിച്ചാൽ കോപവും അറിയാതെ ചെയ്താൽ സഹതാപവും ഉണ്ടാകണം. ആ സമയത്ത് മധുരതരമായിരിക്കുവാൻ പ്രയാസമാണ്. തുടർന്ന് അവൻ ചെയ്തത് ശ്രദ്ധിച്ചാലും 7 ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആലോചിച്ച ശേഷം പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ശാസിച്ചു. നിങ്ങൾ ഓരോരുത്തൻ താൻ താന്റെ സഹോദരനോട് പലിശ വാങ്ങുന്നുവല്ലോ എന്ന് അവരോട് പറഞ്ഞു. അവർക്ക് വിരോധമായി ഞാനൊരു മഹായോഗം വിളിച്ചുകൂട്ടി. ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആലോചിച്ച ശേഷം, ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത് എത്ര ആശ്വാസകരമാകുന്നു. ഈ വിഷയത്തിൽ നെഹെമ്യാവ് ആകെ കോപിഷ്ഠനായി. എന്നാൽ അവൻ എന്തെങ്കിലും സംസാരിക്കുന്നതിന് മുൻപ് അവൻ ആലോചിച്ചു. അങ്ങനെ സ്വയം ചിന്തിച്ച സമയം അടുത്തെന്ത് പറയണമെന്ന് ദൈവം അവനെ അറിയിച്ചു. നേതൃത്വ സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു നാളും കൈവിട്ട് കളയുവാൻ പാടില്ലാത്ത ഒരു സവിശേഷതയാണ് സ്വയനിയന്ത്രണം. സ്വയനിയന്ത്രണമില്ലാത്തൊരു വ്യക്തിക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കുവാൻ കഴിയില്ല. നെഹെമ്യാവ് വളരെ കോപിച്ചപ്പോൾ ശാന്തമാകുവാൻ ഒരു മാർഗം കണ്ടെത്തി. അവൻ സ്വയം ആലോചിച്ച ശേഷം ദൈവശബ്ദം ശ്രദ്ധിച്ചു. ഏതെങ്കിലും പ്രശ്നത്താൽ ഭ്രാന്ത് പിടിക്കുമ്പോൾ നമുക്കൊക്കെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു നല്ല കാര്യമത്രേ ഇത്. അതെ, ഒരു ശാന്തമായ സ്ഥലം. താങ്കളുടെ സകല വികാരങ്ങളും അതെ ആത്മാവിനെ തന്നെ പകരുവാൻ സാധിക്കുന്ന അവസരം. മറ്റാരും കേൾക്കുന്നില്ല, ദൈവം മാത്രം. അവനോട് സകല ഭാരങ്ങളും തുറന്നു പറയുന്ന സന്ദർഭം. 8 ജാതികൾക്ക് വിറ്റിരുന്ന നമ്മുടെ സഹോദരന്മാരായ യഹൂദന്മാരെ നമ്മാൽ കഴിയുന്നിടത്തോളം നാം വീണ്ടെടുത്തിരിക്കുന്നു. നിങ്ങളോ നമ്മുടെ സഹോദരന്മാർ തങ്ങളെ തന്നെ നമുക്ക് വിൽപ്പാൻ തക്കവണ്ണം അവരെ വീണ്ടും വിൽപ്പിപ്പാൻ പോകുന്നുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അതിന് അവർ ഒരു വാക്കും പറവാൻ കഴിയാതെ മൌനമായിരുന്നു. നെഹെമ്യാവ് പ്രഭുക്കന്മാരെയും പ്രമാണിമാരെയും അവരുടെ പ്രവർത്തനത്താൽ പരസ്യമായി ശാസിച്ചതായി നാം കാണുന്നു. സമൂഹത്തിന്റെ മധ്യെ തെറ്റ് ചെയ്തവരെ നെഹെമ്യാവ് തുറന്നു കാണിച്ചു. ഇതുപോലൊരു കാര്യം നടന്നപ്പോൾ നെഹെമ്യാവ് ചെയ്തതുപോലെ ചെയ്യുന്നതാണ് ശരിയായ കാര്യം. അതെ, ആരെങ്കിലും തങ്ങളുടെ ഇടപാടിൽ സത്യസന്ധതയില്ലാത്തവരെങ്കിൽ കൈക്കൂലി കൊടുക്കുകയും കൈക്കൂലി വാങ്ങുകയും നികുതി വെട്ടിക്കുകയും അന്യായ മാർഗങ്ങളിലൂടെ നടക്കുകയും ചെയ്യുന്നെങ്കിൽ അവർക്കെതിരെ മുന്നറിയിപ്പ് നൽകേണ്ടതുണ്ട്. ദുഷ്ടത പരസ്യമായി ശാസിക്കേണ്ടതാണ്. ഇന്ന് സഭകളിൽ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഏറ്റവും വലുത് എന്നതിനാൽ ഏത് അന്യായവും കാണിക്കുന്നവനെയും നിർത്തുവാൻ ഒരുക്കമാണ്. ആരെങ്കിലും അല്പം ആത്മീയമായി മുൻപോട്ട് പോകുന്നു എന്ന് തോന്നിയാൽ അവരെ ഒതുക്കുവാൻ ശ്രമിക്കുമില്ലേ? അവർക്കെതിരെ മുന്നറിയിപ്പ് നൽകും. ഈ പ്രവണത വളരെ തെറ്റായതാണ്. ഇതിന്റെ പിൻപിലെ മനഃശാസ്ത്രം അനീതി കാണിക്കുന്നവന് നേരെ കണ്ണടച്ചാൽ അവൻ അവിടെ നിന്നോളും, കിട്ടുന്ന വരുമാനത്തിന്റെ ഭാഗം തരികയും ചെയ്യും. എന്നാൽ ആത്മീകമായി മുന്നേറുവാൻ ആഗ്രഹമുള്ളവർക്ക് നേരെ കണ്ണടച്ചാൽ അവർ കണ്ണു തുറക്കുന്ന ഇടം തേടും. അതൊരു ഭീഷണിയായതിനാൽ അവരെ ഭീഷണിപ്പെടുത്തി ഒതുക്കുവാൻ ശ്രമിക്കും. നെഹെമ്യാവ് അന്യായക്കാരെയാണ് ശാസിക്കുന്നത്, അതും പരസ്യമായി. അവൻ കോപിച്ചിരിക്കുകയാണ്. ആരെങ്കിലും പറഞ്ഞെന്ന് വന്നേക്കാം, നെഹെമ്യാവേ, നീ കോപിക്കരുത്. പൗലോസ് പറയുന്നത് കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ എന്നാണ്. താങ്കൾ കോപിക്കുന്നതിന്റെ കാരണം പോലിരിക്കും അത്. താങ്കളുടെ സ്വന്തം കാര്യത്തിന് എന്തെങ്കിലുമാണ് താങ്കൾ കോപിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. എന്റെ സുഖസൌകര്യത്തെ ബാധിക്കുന്ന എന്തെങ്കിലുമോ എന്റെ പ്രശസ്തിയെ ബാധിക്കുന്ന പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ആകുന്നു എങ്കിൽ ആ കോപം തെറ്റാണ്. ദൈവത്തിന്റെ പദ്ധതിക്കു വേണ്ടി, ദൈവ മഹത്വത്തിനു വേണ്ടി, ദൈവനാമം ദുഷിക്കപ്പെടുന്നതിനാലോ ആകുന്നു താങ്കൾ കോപിക്കുന്നതെങ്കിൽ താങ്കൾക്ക് കോപിക്കാവുന്നതാണ്. എന്നാൽ പാപം ചെയ്യരുത്. നെഹെമ്യാവ് പാപത്തെ സംബന്ധിച്ച് മിണ്ടാതിരുന്നില്ല. അവൻ പാപത്തെ തുറന്നു കാണിച്ചു. അവൻ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചില്ല, അവൻ തുറന്നു സംസാരിച്ചു. സഭയിൽ എന്തെങ്കിലും തെറ്റായി കാണുമ്പോൾ നമ്മുടെ നീതിയോടുകൂടിയ കോപം പൊങ്ങിവരേണം. തെറ്റ് ചെയ്തവനെ ആശ്വസിപ്പിക്കുവാനോ അതിന് നേരെ കണ്ണടയ്ക്കുവാനോ നാം ഒരുങ്ങരുത്. പലരും പറയുന്നത് കേൾക്കാറില്ലേ, ഓ, അതിലൊക്കെ തലയിടുന്നത് നമ്മുടെ തല പോകുവാനുള്ള പണിയാണ്, അതിന്റെ ഒക്കെ പുറകെ പോകുന്നത് ആരാണ്? അതെ, നിങ്ങൾ ശല്യപ്പെടുത്തേണ്ടതില്ല. എന്നാൽ പിശാച് ഇതിനോടകം പ്രവേശിച്ചു കഴിഞ്ഞതിനാൽ അവൻ നിങ്ങളെ ഭിന്നിപ്പിക്കും. നമുക്കിന്ന് ആവശ്യം ധൈര്യമാകുന്നു. നമുക്ക് ദൃഢമായ വിശ്വാസം ആവശ്യമാകുന്നു. സഭയ്ക്ക് ഇന്ന് ലോകത്തിലൊരു നല്ല പേരില്ല. വേറെ ഏതൊരു സംഘടന പോലെയും മാത്രമാണ് ഇന്ന് സഭയെയും ലോകം കാണുന്നത് എന്നോർക്കണം. സംഘടിത സഭയ്ക്ക് വെളിയിലാണ് ഇന്ന് ആത്മീയ ചലനങ്ങൾ മിക്കവാറും നടന്നുവരുന്നത്. അതെ, വിശ്വാസികൾ ഒട്ടുമുക്കാലും ഈ കാര്യം മനസ്സിലാക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. സഭയെ നിയന്ത്രിക്കുന്നവർക്ക് നല്ല കാലം, എന്നാൽ സഭയുടെ ഉത്തരവാദിത്വം അവർ സൌകര്യപൂർവ്വം മറന്നുകളഞ്ഞിരിക്കുന്നു. അതെ, നഷ്ടപ്പെട്ട ലോകത്തെ നേടുവാനാണ് സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ആ കാര്യത്തിൽ മാത്രം ഒരു താൽപര്യവും കാണിക്കാതെ സഭ മാറിപ്പോകുന്നു. ആത്മീയമല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും സഭ മുൻപിലുണ്ട്. നെഹെമ്യാവ് തന്റെ സഹോദരന്മാരുടെ പാപത്തെ പരസ്യമായി ശാസിച്ചു. ആരും അവനോട് ഉത്തരം പറഞ്ഞില്ല. സഹോദരന്മാരിൽ ആരും എതിർക്കുന്നതും കാണുന്നില്ല. അവൻ അവിടെയുള്ളപ്പോൾ അവർ ഒന്നും മിണ്ടാതെ ശാന്തരായിരുന്നു. എന്നാൽ അവരാൽ ആവോളം പ്രശ്നം അവർ ഉണ്ടാക്കും. നെഹെമ്യാവ് ശൂശൻ രാജധാനിയിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ അവിടെയും അവർ അവന് പ്രശ്നമുണ്ടാക്കും. ഇതിന്റെയെല്ലാം ഇടയിൽ നെഹെമ്യാവ് യെരുശലേമിന്റെ മതിൽ വീണ്ടും പണിതു. അതുമാത്രമല്ല, അവന്റെ കാലത്തും തലമുറയിലും അവൻ ദൈവത്തെ ശുശ്രൂഷിച്ചു. 9 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, പിന്നെയും ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന കാര്യം നന്നല്ല. നമ്മുടെ ശത്രുക്കളായ ജാതികളുടെ നിന്ന ഓർത്തിട്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ട് നടക്കേണ്ടല്ലയോ? ഈ ലോകത്തിൽ ഇന്ന് ക്രിസ്തു ഒരു നിന്നാപാത്രമാകുന്നു. സഭയുടെ ഇന്നത്തെ പെരുമാറ്റം കൊണ്ടാണോ ക്രിസ്തു ഒരു നിന്നാപാത്രമായിരിക്കുന്നത്? വിശ്വാസികളുടെ പെരുമാറ്റം കൊണ്ടാണോ? താങ്കളുടെയും എന്റെയും പെരുമാറ്റം കൊണ്ടാണോ? നാം ഇന്ന് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാകുന്നു ഇത്. നെഹെമ്യാവ് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നതിനാൽ ശത്രു ദൈവദൂഷണം പറയുവാൻ നിങ്ങൾ ഇട നൽകുന്നു. നിങ്ങളുടെ ഇടപാടുകളാൽ ശത്രു ദൈവത്തെ ദുഷിക്കുന്നു. അവർക്ക് ചിരിക്കുവാൻ വക നൽകുകയാണ് നിങ്ങൾ. നിങ്ങൾ ഇവിടെ ഒരു പ്രഹസനം, എല്ലാം ഒരു പ്രഹസനമാക്കിയിരിക്കുകയാണ്. ശത്രുക്കളത് കണ്ടിട്ട് പറയുകയാണ്, അവരോ, അവർക്ക് പ്രത്യേകതകളൊന്നുമില്ലെന്നേ, അവർ ഈ പറയുന്നതേയുള്ളൂ, അല്ലാതെ കാര്യങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ മതിലിന്റെ പദ്ധതി മുഴുവൻ ഒരുതരം തമാശ. അകത്തുനിന്നുള്ള പിണക്കത്താൽ, വടംവലിയാൽ ഈ വലിയ ദൌത്യം പരാജയപ്പെടുന്നു എന്നത് കാണുന്നിടത്തോളം സൻബല്ലത്തിനെയും കൂട്ടരെയും സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യമില്ല. സഭകൾ പിന്നിക്കുമ്പോൾ ഏറ്റവും അധികം ആർ തട്ടസിക്കുന്നത് ആരാണെന്നറിയാമോ? അതെ, ക്രിസ്തുവിനെ അറിയാത്തവർ. അവർ പറയും, അന്നേ ഞാൻ പറഞ്ഞതല്ലേ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന്. അവർക്ക് അല്പം കൂടി സാവകാശം കിട്ടിയിരുന്നെങ്കിൽ വെട്ടും കുത്തും നടന്നേനേയും. നെഹെമ്യാവ് യഹൂദന്മാരെ ശാസിക്കുകയാണ്. 10 വാക്യത്തിൽ നാം കാണുന്നത്, ഞാനും എന്റെ സഹോദരന്മാരും എന്റെ ഭൃത്യന്മാരും അവർക്ക് ദ്രവ്യവും ധാന്യവും കടം കൊടുത്തിരിക്കുന്നു. നാം ഈ പലിശ ഉപേക്ഷിച്ചു കളക. നോക്കണം, നെഹെമ്യാവ് പറയുന്നു, സാമ്പത്തികമായി വലിയ ലാഭം ഉണ്ടാകാമായിരുന്ന ഒരു സ്ഥാനത്തായിരുന്നു ഞാൻ. നെഹെമ്യാവിന്റെ യഥാർത്ഥ പരീക്ഷണം ഇതായിരുന്നു. അവന്റെ ഉന്നത സ്ഥാനം ഏതെങ്കിലും വിധത്തിലുള്ള സാമ്പത്തിക നേട്ടത്തിനായി ഉപയോഗിച്ചില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള സ്വാധീനമുള്ളവരെല്ലാം അതുപയോഗിച്ചു. എന്നിട്ട് സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ അവർ തത്രപ്പെടുകയാണ്. ദൈവത്തെക്കാൾ ഉപരി രൂപയ്ക്ക് വില കൊടുക്കുന്നവർ. താങ്കൾക്കൊരു 10 പൈസ തൊട്ട് കണ്ണിനോട് ചേർത്ത് പിടിച്ച് സൂര്യനെ കാണാതിരിക്കാവുന്നതാണ്. സൂര്യനെ താങ്കളിൽ നിന്നും മറയ്ക്കുവാൻ ഒരു 10 പൈസ തൊട്ട് മതി. ഇന്ന് അനേകരും ലോകത്തെ ഈ പറഞ്ഞതുപോലെയാകുന്നു കാണുന്നത്. എന്തിനേക്കാൾ ഉപരി പണം, ഭൗതിക നേട്ടങ്ങൾ, അതാകുന്നു. അങ്ങനെയാകുന്നു നാം ജീവിക്കുന്നതെങ്കിൽ, അതാകുന്നു ലക്ഷ്യമെങ്കിൽ നാം വഴിതെറ്റിപ്പോകുന്നവരാകുന്നു എന്ന് മറക്കരുത്. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നെഹെമ്യാവ് ശാസന കൊണ്ട് നിർത്തിയില്ല. പ്രശ്നത്തെ തിരുത്തുവാൻ ആവശ്യമായ കാര്യങ്ങൾ അവൻ ചെയ്തു. നമ്മുടെ സ്വന്തം ജീവിതത്തിലെ പാപത്തെ കൈകാര്യം ചെയ്യുവാൻ ഈ പറഞ്ഞ കാൽവെയ്പ്പുകൾ തന്നെ നമുക്കും ഉപയോഗിക്കാവുന്നതാണ്. 10 വാക്യത്തിൽ നാം കണ്ടത്, നാം ഈ പലിശ ഉപേക്ഷിച്ചു കളക എന്നുള്ളതത്രേ. അത് നിർത്തുവാൻ തീരുമാനിച്ചു. കുറ്റബോധമുണ്ടാകുമ്പോൾ തങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. അതിനുള്ള മറുപടി ലളിതമാണ്, അത് അവസാനിപ്പിക്കുവാനുള്ള പദ്ധതി ക്രമീകരിക്കുക. തെറ്റായ പ്രവർത്തനം ഉടനെ തന്നെ അവസാനിപ്പിക്കുവാൻ തീരുമാനിക്കുക. പതിയെ പതിയെ നിർത്തി നിർത്തി മുഴുവനായും അവസാനിപ്പിക്കാവുന്നതല്ല പാപം. അങ്ങനെ ആരെങ്കിലും നിർദ്ദേശിക്കുന്നെങ്കിൽ അത് നടപ്പില്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കൂ. പോക്കറ്റടിക്കാരനായ ഒരു മനുഷ്യൻ ദൈവഭാഗത്തേക്ക് വരികയും തന്റെ പാപം മനസ്സിലാക്കുകയും ചെയ്തു എന്നിരിക്കട്ടെ. എങ്ങനെയാണ് തന്റെ തെറ്റിൽ നിന്നും വിടുവിക്കപ്പെടേണ്ടത് എന്ന് ആരോടെങ്കിലും ചോദിക്കുമ്പോൾ തെറ്റ് കുറച്ചു കുറച്ചു കൊണ്ടുവന്ന് നിർത്തുവാനാണ് ഉപദേശമെങ്കിൽ എങ്ങനെയിരിക്കും? ഒരു ദിവസം 100 പേരുടെ പോക്കറ്റടിച്ചിരുന്നവൻ ഇപ്പോൾ അത് 50 ആക്കി, കുറെ കഴിയുമ്പോൾ അത് 30, 25, 10 ഒക്കെ ആയി കുറച്ചു കൊണ്ടുവന്നിട്ട് മുഴുവൻ നിർത്തുവാൻ പറഞ്ഞാലത്തെ യുക്തിഹീനത ഒന്ന് ചിന്തിക്കൂ. പിന്നെ മദ്യപാനവും പുകവലിയും കള്ളം പറയുന്നതും അസൂയപ്പെടുന്നതുമൊക്കെ ഈ പറഞ്ഞതുപോലെ നിർത്താമെന്നാണോ? അത് വെറും മുടന്തൻ നയം മാത്രം. ഉടനടി നിർത്തൂ. പാപത്തിന്റെ ഗൌരവം മനസ്സിലാക്കുമ്പോൾ പിന്നെ അത് തുടർന്നു കൊണ്ടുപോകുവാൻ ആർക്കും സാധ്യമല്ല. തുടർന്ന് പ്രശ്നപരിഹാരത്തിനായി നെഹെമ്യാവ് പറഞ്ഞത് 11 വാക്യത്തിൽ നാം വായിക്കുന്നതാണ്. 11 വാക്യം, നിങ്ങൾ ഇന്ന് തന്നെ അവരുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും വീടുകളും മടക്കിക്കൊടുപ്പിൻ. ദ്രവ്യം, ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയിൽ 1/100 നിങ്ങൾ അവരോട് വാങ്ങിവരുന്നതും അവർക്ക് ഇളച്ചുകൊടുപ്പിൻ. ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തെ തിരുത്തുവാൻ എത്രയും വേഗം വ്യക്തമായ പദ്ധതി ഉണ്ടാക്കുക എന്നതാണ് 2 കാര്യം. ധനികരായ യഹൂദന്മാരോട് നെഹെമ്യാവ് അഭ്യർത്ഥിച്ചത് അവർ അന്യായമായി വാങ്ങിയത് തിരികെ കൊടുക്കുവാനും ഇനിയും മേലിൽ അങ്ങനെ വാങ്ങാതിരിക്കുവാനുമാണ്. ഇന്ന് അനേകരുടെയും പ്രശ്നം തങ്ങൾ തെറ്റ് ചെയ്തപ്പോൾ അത് തെറ്റാണെന്നുള്ള ദൈവശബ്ദത്തെ അവഗണിച്ചതിനാൽ ഇന്ന് തിരുത്തുവാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ്. അതേ സുഹൃത്തെ, ആ ഒരു അവസ്ഥയിൽ എത്തുന്നിടത്തോളം ഭയങ്കരം മറ്റൊന്നുമില്ല എന്നതോർക്കണം. നാം കുറ്റക്കാരായിരിക്കുന്ന ഏതെങ്കിലും ഒരു പാപം ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിനെ ഉപേക്ഷിക്കുവാൻ നമ്മുടെ സൌകര്യം പോലെ സമയമെടുക്കുവാൻ അവൻ നമ്മോട് പറയുന്നില്ല. അതിന് അവിടുന്ന് അനുവദിക്കുന്നില്ല. പാപമാകുന്നു എന്ന് ബോധ്യമാകുന്ന നിമിഷം അത് ഉപേക്ഷിക്കണം. അഥവാ പിന്നീട് അതിൽ വീണാൽ തന്നെ അന്നേരം യഥാസ്ഥാനപ്പെടാവുന്നതാണ്. പല പാപങ്ങളിലും മനുഷ്യർ തുടരുന്നതിന്റെ കാരണം അവർക്കത് ഉപേക്ഷിക്കുവാൻ മനസ്സില്ലാത്തതിനാലാണ്. നാം അതിനെ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഒരു ഭാഗമായി അംഗീകരിച്ചു കഴിഞ്ഞു. എന്നിട്ടിപ്പോൾ ന്യായീകരിച്ച് ജീവിക്കുന്നു. ഫലമോ ഒരിക്കലും തിരുത്തുവാൻ സാധിക്കാത്ത സ്ഥിതിയിൽ എത്തിച്ചേരുന്നു. സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പാ കൊണ്ടെടുക്കേണ്ട ഗതികേട് വരുന്നു. ഉടനെ ഒരു പ്രതികരണം നെഹമ്യാവ് ഈ ആളുകളോട് ആവശ്യപ്പെടുന്നു. മൂന്നാമത്തെ കാര്യം 12 വാക്യത്തിൽ നാം വായിക്കുന്നു. അതിന് അവർ, ഞങ്ങൾ അവ മടക്കിക്കൊടുക്കാം, ഇനി അവരോടൊന്നും ചോദിക്കുകയുമില്ല, നീ പറയും പോലെ തന്നെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുരോഹിതന്മാരെ വിളിച്ചു, ഈ വാഗ്ദാനപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് അവരുടെ മുമ്പിൽ വെച്ച് അവരെക്കൊണ്ട് സത്യം ചെയ്യിച്ചു. അത് ശ്രദ്ധിച്ചോ, നെഹമ്യാവ് പുരോഹിതന്മാരെ അകത്തേക്ക് വിളിച്ചു. അതെ, യഹൂദന്മാരെ ദൈവസന്നിധിയിൽ പ്രതിനിധീകരിച്ചിരുന്ന ആളുകളെ, എന്നിട്ട് പണം വാങ്ങിയവരെ കൊണ്ട് സത്യം ചെയ്യിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് ഈ നെഹമ്യാവിനെ വലിയ ഇഷ്ടമാണെന്ന്. അവൻ പറയുന്നു, നിങ്ങളുടെ വാക്കാലുള്ള വാഗ്ദാനം എനിക്ക് വിശ്വസിക്കുവാൻ പ്രയാസമാണ്. നിങ്ങൾ ഇവിടെ ഒന്ന് ഒപ്പിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവർ ദൈവജനമാകുന്നെങ്കിൽ തന്നെ അവരുടെ വാക്കുകളിൽ അങ്ങ് വിശ്വസിച്ചു പോകുന്നതിനേക്കാൾ ഉത്തമം എന്ത് എന്ന് അവൻ അറിഞ്ഞു. അവരുടെ പ്രതിജ്ഞ അവർ എഴുതണം, എന്നിട്ട് ഒപ്പിടേണം. നെഹമ്യാവേ, ഇത് വേണോ? ഇത്രയും അവർ സമ്മതിച്ചപ്പോൾ ഇനിയും അവർ അത് അനുസരിക്കില്ലേ? ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ നാം കാണുന്ന ഒരു വലിയ തെറ്റ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യാത്തതാണ്. എന്റെ ജീവിതത്തിൽ പറ്റിയിട്ടുള്ള അബദ്ധങ്ങളിൽ ഏറ്റവും വലുത് വിശ്വാസികളെന്ന് പറഞ്ഞു വന്ന ചിലരെ വിശ്വസിച്ചു എന്നതത്രേ. നെഹമ്യാവ് വളരെ പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അവൻ പറയുന്നത്, നിങ്ങൾ വാഗ്ദാനം ചെയ്തു എന്നത് സത്യം തന്നെ, എന്നാൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ ഇവിടെ ഒന്ന് ഒപ്പിട്ട് തരിക. അതത്ര തെറ്റിൽ നിന്നും വിടുവിക്കപ്പെടുവാനുള്ള വേറൊരു മാർഗം. നാലാമതായി, ദൈവത്തോട് നിങ്ങൾ ചെയ്ത പ്രതിജ്ഞയുടെ ഗൌരവം മനസ്സിലാക്കുക എന്നുള്ളതാണ്. 13 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ എന്റെ മടി കുടഞ്ഞ് ഈ വാഗ്ദാനം നിവർത്തിക്കാത്ത ഏവനെയും അവന്റെ വീട്ടിൽ നിന്നും അവന്റെ സമ്പാദ്യത്തിൽ നിന്നും ദൈവം ഇതുപോലെ കുടഞ്ഞു കളയട്ടെ, ഇങ്ങനെ അവൻ കുടഞ്ഞും ഒഴിഞ്ഞും പോകട്ടെ എന്ന് പറഞ്ഞു. സർവ്വസഭയും ആമേൻ എന്ന് പറഞ്ഞു, യഹോവയെ സ്തുതിച്ചു. ജനം ഈ വാഗ്ദാനപ്രകാരം പ്രവർത്തിച്ചു. നെഹമ്യാവ് ഇവിടെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ശക്തമായ പ്രസ്താവന ഇന്നത്തെ നമ്മുടെ സഭകളിൽ പറഞ്ഞാൽ ജനം ആമേനെന്ന് പറയുമോ? കൊള്ളാം. വായിക്കുന്നവരെയും പറയുന്നവരെയും നാടുകടത്തുമില്ലേ? ഇവിടെ വളരെ നാടകീയമായ ഒരു രംഗമാകുന്നു നാം കാണുന്നത്. നെഹമ്യാവ് തന്റെ മടി കുടഞ്ഞു. അവരെ, അതെ, പ്രശ്നക്കാരെ ആ സമൂഹത്തിൽ നിന്നും നീക്കിക്കളയണമെന്നത്രേ ഇവിടെ പറയുന്നത്. വളരെ ശക്തമായ ഭാഷയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു വ്യക്തി സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുവാൻ പാടില്ല. തുടർന്ന് നെഹമ്യാവിന്റെ ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗം എടുത്തു പറഞ്ഞിരിക്കുന്നു. 5:14 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, ഞാൻ യഹൂദ ദേശത്ത് അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട നാൾ മുതൽ അർത്ഥശിഷ്ട രാജാവിന്റെ 20 ആണ്ട് മുതൽ തന്നെ അവന്റെ 32 ആണ്ട് വരെ 12 സംവത്സരം ഞാനും എന്റെ സഹോദരന്മാരും ദേശാധിപതിക്കുള്ള അഹോവൃത്തി വാങ്ങിയില്ല. ഇവിടെ ഒരു ശമ്പളം സ്വീകരിപ്പാൻ നെഹമ്യാവിന് അവകാശമുണ്ടായിരുന്നു, എന്നാൽ അവനത് സ്വീകരിച്ചില്ല എന്നാണ് കാണുന്നത്. നെഹമ്യാവിന് മുൻപുണ്ടായിരുന്ന ദേശാധിപതിമാർ ശമ്പളം സ്വീകരിച്ചിരുന്നു, എന്നാൽ ശമ്പളം വാങ്ങാതിരിക്കുവാനാണ് നെഹമ്യാവ് തീരുമാനിച്ചത്. എത്ര താൽപര്യത്തോടെ പ്രവർത്തിക്കുന്ന നെഹമ്യാവ്. 16 വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ വലിയ ഉത്തരവാദിത്വത്തോടുകൂടി നെഹമ്യാവ് തന്റെ സ്വന്തമായുള്ള പണി ഒന്നും ചെയ്തില്ല, അവൻ ഈ പറഞ്ഞ വേലയിൽ ഉറ്റിരുന്നു എന്ന് കാണുന്നു. അവന്റെ സ്വാധീനം അവൻ ദുരുപയോഗപ്പെടുത്തിയില്ല. ഏക മനസ്സോടെ അവൻ പ്രവർത്തിച്ചു എന്ന് ചുരുക്കം. ഇന്ന് ദൈവവേലയിൽ അനേകരും വേണ്ടവിധം പ്രയോജനപ്പെടാത്തതിന്റെ കാരണം ദൈവവേല ഒരു സൈഡ് ബിസിനസ് പോലെ ചെയ്യുന്നു എന്നുള്ളതാണ്. വേലയിൽ ഉറ്റിരിക്കുവാൻ സാധിക്കുന്നില്ല. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ ഉറ്റിരിക്കുന്നത് എത്ര പ്രയോജനകരമാകുന്നു എന്ന് നാം ഓർക്കണം. 17 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, യഹൂദന്മാരും പ്രമാണികളുമായ 150 പേരല്ലാതെ ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വന്നവരും എന്റെ മേശമേൽ ഭക്ഷണം കഴിച്ചുപോന്നു. അവൻ സ്ഥിരമായി 150 വിരുന്നുകാർക്ക് ഭക്ഷണം നൽകി എന്ന് കാണുന്നു. ചുറ്റുമുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള യഹൂദന്മാരെയും അവൻ സൽക്കരിച്ചിരുന്നു. പട്ടണത്തിൽ താമസിക്കുവാൻ വന്നിട്ട് താമസിക്കുവാൻ ഒരിടം ലഭിക്കാതിരുന്നവരാണ് ഈ പറഞ്ഞ യഹൂദന്മാർ. ഇതെല്ലാം തന്റെ സ്വന്തം ചെലവിൽ അവൻ ചെയ്തു എന്നുള്ളത് വ്യക്തമാണ്. മറ്റ് ദേശാധിപതിമാരിൽ നിന്നും നെഹമ്യാവ് വ്യത്യസ്തനായിരുന്നു. എത്ര നല്ലൊരു മാതൃകയല്ലേ. 18 വാക്യത്തിലേക്ക് വരുമ്പോൾ, തന്റെ സഹോദരന്മാർ കഠിനവേല ചെയ്തിരുന്നതിനാൽ ദേശാധിപതിക്കുള്ള വിഹിതം ഭക്ഷണം നെഹമ്യാവ് ആവശ്യപ്പെട്ടില്ല. ജനങ്ങളോടുള്ള അവന്റെ സ്നേഹം പ്രകടമാക്കുന്ന ഒരു ഭാഗം അത്രയും അവരോട് താതാത്മ്യപ്പെടുന്ന മനോഭാവം. 19 വാക്യത്തിൽ നാം കാണുന്നത്, എന്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. അവനൊരു അനുഗ്രഹീതനായ വ്യക്തിയായിരുന്നു. അവന്റെ ചിന്ത മുഴുവൻ തന്റെ ജനങ്ങളെക്കുറിച്ചായിരുന്നു. എന്നാൽ അവർ അവനെ മറക്കും. അതൊരു ദുഃഖകരമായ കാര്യമാണ്. എന്നാൽ വളരെ പ്രശസ്തരായിട്ടുള്ള അനേകരും അത് പഠിച്ചിട്ടുണ്ട്. അതെ, ലോകം അവരെ മറക്കുന്നത്. ജനങ്ങൾക്ക് ചെറിയ ഓർമ്മ മാത്രമേ ഉള്ളൂ. എന്നാൽ നെഹെമ്യാവ് തന്നെ ഓർക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവൻ പറഞ്ഞത്, എന്റെ ദൈവമേ, എന്നെ ഓർക്കണമേ എന്നത്രേ. അതറിയുന്നത് എത്ര മനോഹരമാണ്. ദൈവം നമ്മുടെ പാപങ്ങൾ നമ്മോട് ഓർക്കാതിരിക്കുമ്പോൾ അവൻ നമ്മുടെ നല്ല പ്രവൃത്തികളെപ്പോഴും ഓർക്കുന്നു. അവൻ അത് തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എത്ര മനോഹരമായ ചിന്തയല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഏതെങ്കിലും വിധത്തിൽ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ, താങ്കൾക്ക് ദൈവസന്നിധിയിലേക്ക് ചെന്ന് ധൈര്യപ്പെടാവുന്നതാണ്. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായിട്ടുള്ള നല്ല വചനത്തിനായിട്ട് വീണ്ടും ഞങ്ങൾ അങ്ങനെ സ്തുതിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ ആലോചനകൾ ഞങ്ങൾക്ക് ദൈനംദിനം നൽകുന്നതോർത്ത് സ്തോത്രം. കർത്താവെ, ഞങ്ങൾ വിശ്വസ്തരായിരിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ട ഓരോരുത്തരെയും അനുഗ്രഹിക്കേണ്ടതിനായിട്ട് കർത്താവെ അപേക്ഷിക്കുന്നു. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
എന്നെ വീണ്ട രക്ഷകന്റെ സ്നേഹമാർക്കോരയ്ക്കാൻ രക്തം ഈശൻ ചൊരിഞ്ഞെന്റെ കടം നീ ജയഗീതം ആയുസിൻ നാളല്ല യേശുവിൻ മഹാസ്നേഹം എന്നുടെ നിത്യാനന്ദം. ജയഗീതം ആയുസിൻ നാളല്ല യേശുവിൻ മഹാസ്നേഹം എന്നുടേ നിത്യാനന്ദം.